2022 ഏപ്രിൽ 19 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാ ദേവി. അമ്മയെ മരണത്തിലേക്ക് പറഞ്ഞുവിട്ടതാര്? ജസ്റ്റിസ് ആറുമുഖൻ കമ്മീഷൻ അന്വേഷണം ക്ലൈമാക്സിലേക്ക്. കോവളം സതീഷ് കുമാർ എഴുതുന്നു. മുൻ മുഖ്യമന്ത്രി കെ ജയലളിതയുടെ മരണം തമിഴ്നാട്ടുകാരുടെ മനസ്സിൽ ഇപ്പോഴും ദുരൂഹമായി തുടരുന്ന സംഭവമാണ്. അമ്മ എങ്ങനെ മരിച്ചു? ഇതുവരെ വന്ന ഔദ്യോഗിക വിശദീകരണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് സാധാരണ തമിഴ് മക്കൾ വിശ്വസിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരം സസ്പെൻസായി തുടരുന്നു. ഇനി കാത്തിരിപ്പ് അധികം നീളില്ല. ജയയുടെ മരണം അന്വേഷിക്കുന്ന ജസ്റ്റിസ് ആറുമുഖസ്വാമി കമ്മീഷൻ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വിവരം. ഡൽഹി എയിംസിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടെ കമ്മീഷനെ സഹായിക്കാനായി എത്തിയതോടെ അന്വേഷണത്തിന് വേഗത കൂടി. മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി ജയയുടെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ടുണ്ടായ കെട്ടുകഥകളിൽ വില്ലത്തിയായ തോഴി ശശികല എന്നിവരുൾപ്പെടെ ചിലരെ കൂടി കമ്മീഷൻ വിളിച്ചുവരുത്തി മൊഴിയെടുക്കുന്നതോടെ ചിത്രം വ്യക്തമാകും. ഈ വേഗതയിൽ കാര്യങ്ങൾ പുരോഗമിച്ചാൽ ജയലളിതയുടെ ദുരൂഹമരണത്തിന് 6 തികയുന്ന ഡിസംബർ 5 മുൻപായി കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കാണും. അന്വേഷണ ഫലം എന്തായാലും അത് രാഷ്ട്രീയമായി DMKയെ ഒരുവിധത്തിലും പ്രതികൂലമായി ബാധിക്കില്ല. അതുകൊണ്ടുതന്നെയാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കമ്മീഷന്റെ അന്വേഷണത്തിന് വേണ്ട സഹായങ്ങളെല്ലാം ഒരുക്കി നൽകുന്നതും. എടപ്പാടി മുഖ്യമന്ത്രിയായിരിക്കെ 2017 ഓഗസ്റ്റിലാണ് ജയലളിതയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് ആറുമുഖസ്വാമി കമ്മീഷനെ നിയോഗിച്ചത്. 6 മാസത്തിനകം റിപ്പോർട്ട് നൽകാനായിരുന്നു നിർദ്ദേശം. എന്നാൽ അന്വേഷണം ഇഴഞ്ഞു. EPSഉം OPSഉം ഒരുമിച്ച് ഭരിക്കുകയും അവരുടെ പൊതുശത്രു ശശികല അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിലാകുകയും ചെയ്തതോടെ അമ്മയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ അണ്ണാ DMK സർക്കാരിനുള്ള താൽപര്യവും കുറഞ്ഞു. ജയലളിതയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം ശശികലയ്ക്ക് നേരെയുള്ള ആക്രമണമായിട്ട് മാത്രമാണ് അവർ കണ്ടിരുന്നത്. എന്നാൽ സ്റ്റാലിന്റെ ലൈൻ അതല്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ DMKയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് റാലികളിൽ ജയയുടെ മരണത്തിന് പിന്നിലെ സത്യം ലോകത്തിനു മുന്നിലെത്തിക്കുമെന്ന് സ്റ്റാലിൻ ഉറക്കെ പറഞ്ഞിരുന്നു. ഇത് ജയലളിതയെ സ്നേഹിച്ചിരുന്ന ജനങ്ങളുടെ വോട്ടിൽ നല്ലൊരു പങ്ക് DMKയ്ക്ക് അനുകൂലമായി ലഭിക്കുന്നതിന് കാരണവുമായി. അതുകൊണ്ടുകൂടിയാണ് അധികാരത്തിലെത്തിയ സ്റ്റാലിൻ നിയമക്കുരുക്കിലും നൂലാമാലകളിലും പെട്ടുകിടന്ന കമ്മീഷനെ മോചിപ്പിച്ചത്. വേണ്ട സൌകര്യങ്ങളെല്ലാം ഒരുക്കി അന്വേഷണ വേഗത്തിന് ഊർജ്ജം പകർന്നു. ആദ്യ വെടി പൊട്ടിച്ച് ഡിണ്ടിഗൽ ശ്രീനിവാസൻ, പിന്നാലെ ഷൺമുഖവും. ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് 2016 ഡിസംബർ 22 ജയലളിതയെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഡിസംബർ 5 ജയലളിത അന്തരിച്ചു. ഈ 75 നാളിലും തമിഴ്നാട്ടിൽ നിറഞ്ഞു നിന്ന അഭ്യൂഹങ്ങൾ മരണശേഷം കൂടുതൽ ശക്തമായി. ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ വിശദീകരണം. എന്നാൽ അവസാനകാലത്തെ ആശുപത്രിവാസത്തിനിടെ ജയലളിതയെ ആരും കണ്ടിട്ടില്ലെന്നും തോഴി VK ശശികലയും കുടുംബവുമാണ് ജയലളിതയുടെ മരണത്തിന് ഉത്തരവാദികളെന്നും ആരോപിച്ച് അന്നത്തെ അണ്ണാ DMK മന്ത്രി ഡിണ്ടിഗൽ ശ്രീനിവാസൻ എത്തിയത് വൻ കോളിളക്കമുണ്ടാക്കി. ശശികലയെ പേടിച്ച് താൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ജയയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കള്ളം പറഞ്ഞതായും ശ്രീനിവാസൻ വെളിപ്പെടുത്തി. പിന്നാലെ അന്നത്തെ നിയമമന്ത്രി CV ഷൺമുഖവും എത്തി. 3 വിദഗ്ധ ഡോക്ടർമാർ ജയലളിതയ്ക്ക് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും അത് തടയപ്പെട്ടു. ആരുടെ നിർദ്ദേശപ്രകാരമാണ് തടഞ്ഞത്? ജയ ആശുപത്രിയിൽ കിടന്ന നാളുകളിൽ അന്ന് മുഖ്യമന്ത്രിയുടെ ചുമതലയുണ്ടായിരുന്ന പനീർശെൽവത്തെയോ മന്ത്രിമാരെയോ പാർട്ടി നേതാക്കളെയോ കാണാൻ അനുവദിച്ചില്ലെന്നും ജയയെ വിദേശത്ത് ചികിത്സയ്ക്ക് കൊണ്ടുപോകേണ്ടതില്ലെന്ന് സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചെന്നും അന്നത്തെ ചീഫ് സെക്രട്ടറി രാമമോഹന റാവുവിന്റെ വാദം പച്ചക്കള്ളമാണെന്നും അദ്ദേഹം വെട്ടിത്തുറന്നു പറഞ്ഞു. ജയയെ വിദേശത്ത് ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നത് ഇന്ത്യൻ ഡോക്ടർമാരുടെ കഴിവിനെക്കുറിച്ച് ചോദ്യമുയർത്തുമെന്ന് ആരോഗ്യ സെക്രട്ടറി പറഞ്ഞതിന്റെ കാരണം അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശശികലയ്ക്കെതിരെ ഏറ്റവും ഗുരുതരമായ ആരോപണം കൂടി അദ്ദേഹം തൊടുത്തു. ശശികലയുടെ കുടുംബം അപ്പോളോ ആശുപത്രിയെ സുഖവാസ കേന്ദ്രമാക്കി. ജയയുടെ ആശുപത്രിവാസത്തിനിടെ 1.17 കോടിയുടെ ഇഡ്ഡലിയും ദോശയും കഴിച്ചതാരെന്ന് കണ്ടെത്തണം. VK ശശികല അമിത അളവിൽ സ്റ്റിറോയിഡുകൾ നൽകിയതാണ് ജയലളിതയുടെ മരണത്തിന് കാരണമെന്ന് മുൻമന്ത്രി C പൊന്നയ്യനും ആരോപിച്ചിരുന്നു. OPSന്റെ മലക്കം മറിച്ചിൽ. ജയലളിതയുടെ വിശ്വസ്തനെന്നറിയപ്പെട്ടിരുന്ന O പനീർശെൽവത്തിന്റെ മലക്കം മറിച്ചിലാണ് ഏറ്റവും ഒടുവിലത്തെ ട്വിസ്റ്റ്. ജയയുടെ മരണശേഷം ശശികലയെ ജനറൽ സെക്രട്ടറിയാക്കിയതിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ട O പനീർശെൽവത്തിന്റെ പ്രധാന ആവശ്യം ജയലളിതയുടെ മരണത്തെക്കുറിച്ച് കേസിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണമായിരുന്നു. പിന്നീട് ശശികലയെ പുറത്താക്കി OPS EPS കൈകോർത്ത ശേഷമാണ് സർക്കാർ മരണത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്നാൽ ഭരണം നഷ്ടപ്പെട്ട ശേഷം ഈ അടുത്ത കാലത്ത് OPനീർശെൽവം കമ്മീഷന് മുന്നിൽ മൊഴി നൽകാനായി എത്തിയപ്പോൾ നിലപാട് നേരെ തിരിഞ്ഞു. രണ്ടു ദിവസം നീണ്ട ചോദ്യം ചെയ്യലിൽ ജയയുടെ മരണത്തിൽ തനിക്ക് ഒരു സംശയവും ഇല്ലെന്നും VK ശശികലയ്ക്ക് ജയയുടെ മരണത്തിൽ ഒരു പങ്കുമില്ലെന്നും പറഞ്ഞു. അണ്ണാ DMK ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും തന്നെ മാറ്റിയതിനെ ചോദ്യം ചെയ്ത് ശശികല നൽകിയ ഹർജി ചെന്നൈ സിറ്റി സിവിൽ കോടതി തള്ളിയത് ഫലത്തിൽ EPSനും OPSനും അനുകൂലമായും മാറി. പ്രത്യക്ഷത്തിൽ കാണുന്ന കാറിനും കോളിനും അപ്പുറമാണ് അണിയറയിലെ ഒത്തുതീർപ്പുകൾ. പൂർണ്ണ ബോധത്തോടെയാണ് ജയലളിത ആശുപത്രിയിലെത്തിയതെന്ന വാദത്തിനായി ശബ്ദരേഖ ഉൾപ്പെടെ ശശികല നേരത്തെ പുറത്തുവിട്ടിരുന്നു. ജയലളിത ആശുപത്രിയിൽ ജ്യൂസ് കുടിക്കുന്ന വീഡിയോ ദൃശ്യവും പുറത്തുവിട്ടിരുന്നു. ജയലളിതയുടെ തോഴി ശശികലയുടെ ബന്ധുവായ ഡോക്ടർ ശിവകുമാറായിരുന്നു ജയയുടെ പേഴ്സണൽ ഡോക്ടർ.